കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ പാനും കൂട്ടായ്മ അനുഭവിക്കാനും എളിവിനും നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ മുൻപിലുണ്ട്. ഒരു മണിവരെയാണല്ലോ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടുകൂടെ നമുക്കെല്ലാവർക്കും ആയിരിക്കാം. ഈ ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഈ സഭാജനങ്ങൾ, സഭയുടെ വിശ്വാസികൾ മറ്റു പലരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ ദൂത്, ഗോഡ് ഓൾവേസ് സീക്കിംഗ് ഇൻവേർഡ് ബ്യൂട്ടി. ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്നർ ബ്യൂട്ടിയാണ്. അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ അവൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കാം. ദൈവദാസന്മാർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 26-ാം തീയതി പലരും സ്നാനപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അവർക്കൊരു എൻകറേജിന് വേണ്ടി എൻ്റെ ടെസ്റ്റിമണിയുടെ ഒരു ഭാഗം ഞാൻ കൂടെ പറയാം. ഇറ്റ് ഇസ് ഫോർ എൻകറേജ്മെൻറ്റ് ദോസ് ആർ ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം. ദൈവത്തിൽ സ്തോത്രം. മേ ബി യൂത്ത്സ് ഓർ റാങ്ക്സ് ഹുവർ ഇറ്റ് മേ ബി. ഞാൻ 12-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. ഐ റിസീവ്ഡ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ് ഇൻ ദ ഏജ് ഓഫ് 12. അന്ന് ഒരുപക്ഷെ ബന്ധക്കൂസുകാർ അറിയുമായിരിക്കും, മാങ്ങാനം ജോസഫ് പാസ്റ്റർ അവർകൾ അന്നത്തെ ക്രിസ്തീയ സഭകളിൽ കടന്ന് ചെന്ന് ടാരി മീറ്റിംഗ് നടത്തും, കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തും. ഇറ്റ് വിൽ ഗോ ഒരു 7 ദിവസങ്ങളൊക്കെ കണ്ടിന്യൂ പോകും. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, ഐ തിങ്ക് സോ 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക മീറ്റിംഗ് ആ ദൈവദാസൻ ഞങ്ങളുടെ ഹാളിൽ ക്രമീകരിച്ചിരുന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി കലക്ടിങ് ദ ഗ്രാസ് ഫോർ കൗസ്. ദാറ്റ് വാസ് മൈ ഡ്യൂട്ടി ഇൻ ദ ഏജ് ഓഫ് 12. അപ്പോൾ അങ്ങനെയും സഹായിക്കണം, അത് കഴിഞ്ഞ് ഈ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ള ഭിത്തിയിൽ, ആ ഹാളിൻ്റെ വെള്ള ഭിത്തിയിൽ ഒരു വചനം എന്നെ എഴുതി കാണിച്ചു. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്നുള്ള വചനം എന്നെ കാണിക്കുകയും ഞാൻ ആ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്നാനപ്പെടുവാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ടാകാൻ കാരണം ഈ കർത്താവിൻ്റെ മേശ അന്നുള്ള സഭായങ്ങളിൽ എല്ലാ സഭായങ്ങളിലുമുണ്ട്. ആ കർത്താവിൻ്റെ ദാസൻ പറയും, ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ. ഈ ചിന്ത എൻ്റെ കൊച്ചു ഹൃദയത്തിൽ കടന്നു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, നിന്റെ ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ ഈ മേശയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. ആ ചിന്ത എന്നെ ഭരിക്കുകയും ഞാൻ വെള്ളിയാഴ്ച എഴുന്നേറ്റ് ആ ടാരി മീറ്റിങ്ങിൽ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം ബിക്കോസ് ഐ വാണ്ട് ടു ജോയിൻ വിത്ത് ഹോളി കമ്മ്യൂണിയൻ. ഇഫ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ടുമാറോ ഐ വാണ്ട് ടു ഗോ, ഐ വാണ്ട് ടു ഫ്ലൈ വിത്ത് ഗാഡ്. എൻ്റെ കർത്താവിനോടുകൂടി എനിക്ക് പോകണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോൻ്റെ ഡിസിഷൻ പോലെ ആയിക്കോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്നെ സ്നാനപ്പെടുത്തുവാൻ, ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. എന്നാൽ പ്രാക്ടിക്കലി ദ മീനിങ് ഓഫ് ദ ബാപ്റ്റിസം എന്നുള്ളത് സ്നാനപ്പെട്ട ജോസ് ബ്രദറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. ഫ്രം ദ എപ്പിസ്റ്റിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 6. സ്നാനപ്പെടുന്നതിൻ്റെ പ്രാക്ടിക്കൽ, പ്രായോഗിക അനുഭവം, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം, നമ്മൾ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാപ്റ്റിസം ഈസ് ദ ലോർഡ്സ് കമാൻഡ്മെൻ്റ്, ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. വിശ്വാസ സ്നാനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ, അത് മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യം കർത്താവ് നൽകിയപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. എന്നാൽ സ്നാനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കിയത് തുടർന്നുള്ള എൻ്റെ ജീവിതയാത്രയിലാണ്. ഞാൻ എന്തിനാണ് ഈ ടെസ്റ്റിമണിയുടെ ഒരു ഭാഗം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദോസ് ഹു ആർ യങ്സ്റ്റേഴ്സ് ഓർ ടീനേജേഴ്സ്, ഐ ആം എൻകറേജിങ് ടു യു ത്രൂ മൈ ടെസ്റ്റിമണി, ഒബേ ദ ലോർഡ്സ് കമാൻഡ്മെൻറ്റ്. ഒബേ ദ ലോർഡ്സ് കമാൻഡ്മെൻറ്റ്. അതിനുള്ള അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്ന് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലത്തെ വചനധ്യാനത്തിനായി ഒരു ഭാഗം ഞാൻ വായിക്കുന്നു, ബുക്ക് ഓഫ് ആക്ട്സ്. അതിൻ്റെ 20-ാം വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. മലയാളത്തിൽ ദിവ്യസുന്ദരനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം ദറ്റ് മോസസ് വാസ് ബോൺ ആൻഡ് ഹി വാസ് ഇൻ ദ സൈറ്റ് ഓഫ് ലവ്ലി ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് എന്നാണ് KJV-യിൽ ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെ മുൻപാകെ മോശ ആരായിരുന്നു? സൗന്ദര്യമുള്ളവനായിരുന്നു. 3 തലങ്ങളിൽ ഈ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. എബ്രായർ 11:23 ഞാൻ വായിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അവൻ ജനിച്ചപ്പോഴേ അവൻ ദിവ്യസുന്ദരനാണെന്ന് കണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഈ വചനമാണ് ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ മേശയുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മളെ ഒന്നുകൂടെ ആ ഒരുക്കിയെടുക്കുന്ന സന്ദേശം കൂടി ആയിത്തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മെസ്സേജിനകത്ത് 3 കണ്ടൻസപ്പെടുമുണ്ട്. അത് വചനം വായിക്കുമ്പോൾ, വെൻ യു ഗോ ത്രൂ എപ്പിസ്റ്റൽസ് ഫോർ സ്റ്റഡി, മനസ്സിലാക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു സന്ദേശത്തിനകത്ത്, ആത്മീയ സന്ദേശത്തിനകത്തുണ്ട്. 1, ഇൻട്രൊഡക്ഷൻ. 2, ഇൻസ്പിറേഷൻ. 3, ഇൻസ്ട്രക്ഷൻ. ദൈവമക്കൾ ഒരു ആലയത്തിൽ കടന്നു വരുമ്പോൾ ഒരു വചനത്തിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ തരുന്നത് ദൈവത്തിന് സ്തോത്രം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു പ്രചോദനം, ഒരു ആത്മധൈര്യം, അടുത്ത ദിവസങ്ങളിലേക്ക് ജീവിക്കുവാൻ വേണ്ട സ്തോത്രം, ഒരു ആത്മീയ ധൈര്യം കർത്താവ് എനിക്ക് നൽകുന്നു. പ്രൈസ് ഗാഡ്. 3, അതിനകത്ത് ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ്, how to operate many things in your life, എങ്ങനെയാണ് ഈ ദുഷ്ടഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ അകത്തുണ്ട്. പ്രാർത്ഥനയോടെ ആയിരിക്കും കർത്താവേ ഈ മൂന്ന് ചിന്തകളും എനിക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് പറയുന്നത് ഇതാണ്, ആ കാലത്ത്, ദൈവത്തിന് സ്തോത്രം, ആ കാലത്ത് മോശ ജനിച്ചു ദിവ്യ സുന്ദരനായിരുന്നു. ഏത് കാലം? ശ്രദ്ധിക്കണം, ആ കാലത്ത് ദൈവത്തിന്റെ പദ്ധതികളുടെ നിവൃത്തീകരണം എന്ന് പറയുന്നത് നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കില്ല. ദൈവം എന്നിലും നിന്നിലും ഒരു സഭയിലായാലും ഒരു കുടുംബത്തിലായാലും ഒരു തലമുറയിലായാലും ദൈവം തന്റെ പദ്ധതിയുടെ തുടക്കമിടുന്നത് സ്തോത്രം ഭൂമത്തയിലായിരിക്കില്ല. ദൈവം തന്റെ പദ്ധതിയുടെ തുടക്കം വിടുന്നത് നിന്റെ പരിശോധനയുടെ മധ്യത്തിലായിരിക്കും. സ്തോത്രം. ഒരു പ്രയാസത്തിന്റെ തലത്തിലായിരിക്കും ദൈവം തന്റെ വാക്തത്വം നിറവേറ്റുവാൻ പോകുന്നത്. ഈ ആലയത്തിൽ ഈ സന്ദേശം ആരെങ്കിലും സ്തോത്രം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നിന്റെ സമയം പറ്റിയ സമയമല്ല എന്ന് നിന്റെ ബുദ്ധി നിന്നോട് പറയുമ്പോൾ, സാഹചര്യം നല്ലതല്ല എന്ന് നിന്റെ ചിന്ത നിന്നോട് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഇത് എന്നത്തേക്കാൾ ഒരു മോശമുള്ള കാലമാണെന്ന് ദൈവം നിന്നോട് പറയുമ്പോൾ, ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പ്രവൃത്തിയുടെ തുടക്കം അപ്പോഴായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായിരിക്കുന്ന സ്തെഫാനോസ് പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ചും ഏറ്റവും വലിയ പ്രസംഗമാണത്. സ്തെഫാനോസിന്റെ പ്രസംഗം പോലെ ഭൂമിയിൽ ഓരോ അപ്പോസ്തോലന്മാരും പ്രസംഗിച്ചിട്ടില്ല. വേദപുസ്തക ചരിത്രത്തിന്റെ മൊത്തം ഉള്ളടക്കം ചെയ്തുകൊണ്ട് പ്രൈസ് ഗോഡ് ഒരു പ്രസംഗമാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. അതിനകത്ത് വേദപുസ്തക ചരിത്രം മൊത്തം താൻ കലർത്തിയിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. ആ പ്രസംഗത്തിന് ആരും അല്ലേലൂയ പറയാനില്ലായിരുന്നു. ആ പ്രസംഗത്തിന് ആരും കൈയുയർത്തുവാൻ ആരുമില്ലായിരുന്നു. താൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴേ കൈയടിക്കു പകരം കല്ലേറാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. താൻ കല്ലേറി കൊണ്ടപ്പോഴും തന്റെ പ്രസംഗം നിർത്തിയില്ല. തനിക്ക് കൈയടി വിഷയമല്ല, തനിക്ക് ദൈവത്തിന് സ്തോത്രം സ്തോത്രം പറയുന്ന വിഷയമല്ല. സ്തെഫാനോസിന്റെ വിഷയം ദൈവം തന്നെ എന്താണോ പരമേൽപ്പിച്ചത്, അത് വേദനയായാലും അത് കല്ലേറായാലും അത് വിഷമമായാലും ഞാൻ നിവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, എന്റെ ഇന്നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വെൽക്കം കിട്ടത്തില്ലായിരിക്കാം, ഒരു കയ്യടി കിട്ടത്തില്ലായിരിക്കാം, അതിന് പകരം ഏറായിരിക്കാം വരുന്നത്. പക്ഷെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാതെ സ്വർഗം നിന്നെ മാറ്റുകയില്ല. അതൊരു സഭയായാലും ഒരു വ്യക്തിയായാലും അപ്രകാരം തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞത് ദൈവം അവനെ ദിവ്യസുന്ദരനായി കണ്ടു എന്നാണ്. ദൈവം തന്റെ സൗന്ദര്യമാണ് ആദ്യം ദർശിച്ചത്. തുടർന്നുള്ള അതിന്റെ വിശുദ്ധീകരണം ഇവിടെ കിടക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ അമ്മയപ്പന്മാർ ദിവ്യസുന്ദരൻ എന്ന് കണ്ടു. അതുകൊണ്ട് മോശയെ ഒളിപ്പിച്ചു വെച്ചു. അബ്രഹാമിനോട് ചെയ്ത വാക്തത്വങ്ങളുടെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ ദൈവം തന്റെ പദ്ധതി പൂർത്തീകരിപ്പാൻ ഒരു വീണ്ടെടുപ്പുകാരനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സ്തോത്രം. നല്ല കാലത്തല്ലായിരുന്നു ദൈവം തന്റെ പ്രവൃത്തിയുടെ തുടക്കമിട്ടത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഫറവോൻ ഉപായം പ്രയോഗിച്ച കാലം. രണ്ട്, പിതാക്കന്മാരെ ഫറവോൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലം. മൂന്ന്, യഹൂദനായി പിറക്കുന്ന സകല ആൺ സന്തതികളെയും നശിപ്പിക്കുവാൻ തീരുമാനമെടുത്ത കാലം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യഹൂദ ജനം പെരുകിക്കൊണ്ടിരുന്ന കാലം. പ്രൈസ് ഗോഡ്. അതിലുപരിയായി മന്ത്രവാദികളുടെ ഉപദേശം കേട്ട കാലം. ആ കാലത്തിന്റെ പ്രത്യേകതയാണ് മോശ എന്ന വീണ്ടെടുപ്പുകാരൻ ജനിക്ക രക്ഷിക്കപ്പെട്ടത്, ദൈവം സൗന്ദര്യമുള്ളവനായി കണ്ടത് നല്ല കാലത്തല്ലായിരുന്നു, നേരെ മറിച്ച് പീഡനയുടെ കാലം, പ്രൈസ് ഗോഡ്, നിന്ദയുടെ കാലം, പരിഹാസത്തിന്റെ കാലം, ചുമടുകൾ ചുമപ്പിച്ചുകൊണ്ടിരുന്ന കാലം, അടിമപ്പണി ചെയ്തു വെച്ചുകൊണ്ടിരുന്ന കാലത്ത് ദൈവം തന്റെ വാക്തത്വം ഓർത്തു. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മളുടെ ആത്മീയ ദൂത് പറയാൻ ആഗ്രഹിക്കുക, നിന്റെ ജീവിതയാത്രയിൽ ചിലപ്പോൾ പ്രതികൂലത്തിന്റെ കാലത്തിലായിരിക്കും നിന്നോടുള്ള വാക്തത്വം ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. സ്തോത്രം. നിന്റെ കുടുംബം ഒരു ട്രയൽസിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം ദൈവത്തിന്റെ വാക്തത്വം നിന്റെ കുടുംബത്തിൽ നിറവേറ്റുന്നത്. ഒരു ക്രിസ്തീയ സഭ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം ദൈവം തന്റെ വാക്തത്വം നിറവേറ്റുന്നത്. ഞാൻ പൂർണ്ണമായി ഒരു മിഷണറി എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ, എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വടക്കേ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, ഹല്ലേലൂയ, ദൈവം ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. ശക്തമേറിയ ഒരു ഉണർവ് എന്റെ രാജ്യത്തിൽ ഉണ്ടാകുമെന്ന് ഈ രാജ്യത്തെ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ഗോഡ്. ഏതെങ്കിലും വിശ്വാസികൾ എന്റെ കാലം പറ്റിയ കാലമല്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, ലോർഡ്, ഐ ആം ഗോയിങ് ത്രൂ പ്ലെന്റി ഓഫ് മെന്റലി ഐ ആം ഗോയിങ് ത്രൂ വലിയ പ്രശ്നത്തിലൂടെ ഞാൻ പോകുന്ന വ്യക്തിയാണ്, വലിയ വിഷമത്തിലൂടെ പോകുന്ന വ്യക്തിയാണ് ഞാൻ, ഒരുപക്ഷെ ഇതാ പാസ്റ്റർമാർ അറിയണമെന്നില്ല, നിന്റെ കൂട്ട് വിശ്വാസികൾ അറിയണമെന്നില്ല, നിന്റെ മാതാവോ പിതാവോ അറിയണമെന്നില്ല. എന്നാ ഞാൻ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പ് തരുവാൻ പോകുകയാ, നിന്നെ അറിയുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ ശക്തനാണ്, നിന്നെ അറിയുന്ന കർത്താവ് നിന്റെ തലമുറകൾക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ സഭയ്ക്ക് വേണ്ടി ഒരു പരിശോധനയിലൂടെ പോകുകയാണെങ്കിൽ ദൈവം തന്റെ വാഗ്ദത്തത്തിന്റെ പ്രവൃത്തി തുടക്കമിടുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മോശ ജനിച്ചത് നല്ല കാലത്തല്ല. അതിനകത്തൊരു മിസ്റ്ററി കൂടെ ഞാൻ പറയാം. ആ മർമ്മം എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാം കോവിഡിന്റെ കാലം നല്ല കാലമല്ല. പലരുടെ ജോലി പോയി, പലരുടെ ആ സ്തോത്രം അനുദിന ജീവിത വിഷയങ്ങൾക്ക് മാറ്റം സംഭവിച്ചു, അനേകർക്ക് പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു, മാതാക്കളെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യമാരെ നഷ്ടപ്പെട്ടു. ഒരു നല്ല കാലമല്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം വിളിച്ചു പറയാൻ പോകുക, ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ചില പ്രവൃത്തികൾക്ക് ഓൾറെഡി തുടക്കമിട്ടിരിക്കുക. ഉടമന ശന്തല രബസിയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വീണ്ടെടുപ്പുകാരൻ എത്രയും വേഗം കടന്നു വരുമെന്ന് പ്രത്യാശയുള്ള വ്യക്തികൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ട ഒരു വ്യക്തി, സൗന്ദര്യമുള്ളവനായി പിറന്നവൻ, സ്തോത്രം, ഒരു വീണ്ടെടുപ്പുകാരനായി പിറന്നത് നല്ല കാലത്തല്ല എങ്കിൽ, ദൈവസഭ ഒരീറ്റ് നോവിന്റെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഗോസ്പൽ ഓഫ് മാത്യൂസ് ചാപ്റ്റർ 24, ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ഈ സുവിശേഷങ്ങളിൽ ഈറ്റ് നോവിന്റെ കാലത്ത് സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ നടക്കുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്, ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ വരുവാൻ പോകുക. ഒരു എക്സഡസിന് വേണ്ടി, ഒരു പുറപ്പാടിന് വേണ്ടി എന്റെ കർത്താവ് ചില പദ്ധതികൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മോശയുടെ ഇന്നർ ബ്യൂട്ടി ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് പുറമേ സൗന്ദര്യമില്ല, ബ്യൂട്ടി ഇല്ല എന്ന. മക്കളെ, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത് കേട്ടോ. ദൈവം നോക്കുന്നത് നിന്റെ ഇന്നർ ബ്യൂട്ടിയാണ്, ദൈവം നോക്കുന്നത് നിന്റെ ആന്തരിക സൗന്ദര്യമാണ്, ദൈവം നോക്കുന്നതിന്റെ ഗൂഢ മനുഷ്യന്റെ സൗന്ദര്യമാ. ഇന്ന് പകൽകാലം ഈ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് ലോകമെന്നും പറഞ്ഞോട്ടെ, ലോകമെന്നും പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല. എന്റെ അന്തരംഗത്തെ ശോധന ചെയ്യുന്ന എന്റെ കർത്താവേ, നീ എന്നെ രൂപഭംഗിയുള്ളവനാക്കി തീർത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് വേർ മർമ്മം കൂടെ ഞാൻ പറയാൻ പോകുകയാണ്. ഈജിപ്തുകാരുടെ ആരാധന വിഷയമാണ് നൈൽ നദി. ചരിത്രം പഠിക്കുമ്പോൾ നൈൽ നദി എന്നുള്ളത് ആ ദേശത്തിന്റെ ഒരു ഐശ്വര്യമാണ്. ഇന്നും ആ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആ ഇന്ത്യൻ സമൂഹമുണ്ട്. ചില നദികളെ പൂജിക്കുന്നുണ്ട്, ചില നദികളെ ദൈവത്തിന് സ്തോത്രം വന്ദിക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും ആ നദികളിൽ ചെന്ന് സ്നാനപ്പെടുന്നവരുണ്ട്, ആ നദികളിൽ ചെന്ന് പൂജയർപ്പിക്കുന്നവരുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇത് ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈജിപ്തുകാർ എന്ത് ചെയ്യും ചോദിച്ചാൽ ഈ നൈൽ നദിക്ക് പ്രാധാന്യത കൊടുത്തിരുന്നു. ഫറവോന്റെ മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞു, ഇപ്രകാരമാണ് പറഞ്ഞത്, ഇനി നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റുകയില്ല. സ്തോത്രം, നീ ഒരു കാര്യം ചെയ്യണം, യഹൂദന്മാരായി ജനിക്കുന്ന സകല ആൺമക്കളെയും ഈ പുണ്യ നദിയിലിട്ട് കൊല്ലണം. തീർപ്പ് കൽപ്പിച്ചു. ഏത് നദിയാണോ ആരാധിക്കുന്നത് ആ നദിക്ക് വേണ്ടി യഹൂദ നല്ല പിള്ളേർ ആൺപിള്ളേരെ നീ കൊടുത്തോണം. മന്ത്രവാദികൾ ഉപദേശം കേട്ട് ഫറവോൻ അപ്രകാരം അത് സ്വീകരിച്ചു. ഫറവോൻ വിളംബരം ചെയ്തു. സ്തോത്രം, ഇസ്രായേൽ മക്കളിൽ ആൺ സന്തതികളായി ജനിക്കുന്നവരെ ഒറ്റ വ്യക്തികളെ ഇവിടരുത്, ആ നൈൽ നദിക്ക് എറിഞ്ഞു കൊടുത്തേക്കണം. ആ നിലയിൽ മോശയെയും കൊല്ലുവാൻ ഫറവോൻ പദ്ധതിയിട്ടു. പക്ഷേ ആ പദ്ധതിയെ നൈൽ നദിയിൽ വെച്ച് തന്നെ പൊളിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചു. ഒരു ആത്മീക സന്ദേശം പറയാൻ കൈമാറ്റം ചെയ്യുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം, നിന്നെ എവിടെയാണോ പരാജയപ്പെടുത്തുവാൻ ശത്രു നോക്കുന്നത്, നിന്റെ കുടുംബത്തെ എവിടെയാണോ തീർക്കുവാൻ നോക്കുന്നത്, നിന്റെ സ്തോത്രം സഭയെ എവിടെയാണോ തീർക്കുവാൻ നോക്കുന്നത്, അവിടെ തന്നെ ദൈവം തന്റെ പദ്ധതിക്ക് തുടക്കമിടുമെന്ന് വിശ്വസിക്കുക നിങ്ങൾ. നിന്നെ എവിടെ തകർത്തു കളവാനാണോ ദുഷ്ടൻ പദ്ധതി ഇടുന്നത്, അതേ മേഖല തന്നെ നിനക്ക് ഗുണമായി സംഭവിക്കുവാൻ പോകുക. സ്തോത്രം, സ്തോത്രം. പല രാജ്യങ്ങളിൽ ക്രിസ്തീയ സഭകളെ തകർക്കുവാൻ സ്തോത്രം ശക്തമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ തന്നെ ദൈവം തന്റെ സഭയെ പണിതിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാത്സല്യ മാതാവേ, പിതാവേ, ഈ വചനം ഓൺലൈനിലൂടെ കേൾക്കുമ്പോൾ ഒരു ദൂത് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുക ദൈവം. അത് മറ്റൊന്നുമല്ല, നിന്നെ എവിടെ തീർക്കുവാൻ ആഗ്രഹിച്ചോ, നിന്റെ ജോലി സ്ഥലത്താണോ, നിന്റെ ഡ്യൂട്ടി പ്ലേസിലാണോ, നിന്റെ ഹോസ്പിറ്റലിലാണോ, ഓ നിന്റെ തലമുറകളുടെ വിഷയമാണോ, നിന്റെ എഡ്യൂക്കേഷൻ സെന്ററിലാണോ, എവിടെയാണോ, നിന്റെ ബന്ധുക്കാരുടെ നടുവിലാണോ, നിന്റെ ചാർച്ചക്കാരുടെ നടുവിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് പോസിറ്റീവ് ആക്കി മാറ്റുവാൻ, അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ മോശയുടെ ദൈവം ഇന്ന് പകൽകാലം സംസാരിക്കുന്നു. ലോർഡ്, വി താങ്ക് യു. ദൈവത്തിന്റെ പദ്ധതിയെ നൈൽ നദിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ വേദപുസ്തകം എടുത്ത് വായിക്കുന്നില്ല. ദൈവം സൗന്ദര്യമുള്ളവനായി കണ്ട മോശയെ അപ്പയന്മാർ അമ്മയപ്പന്മാരും അതേ ആംഗിളിലാണ് നോക്കിയത്. സൗന്ദര്യമുള്ള മോശ. ചരിത്രകാരന്മാർ പറയുന്നത് മോശയുടെ ബ്യൂട്ടി പുറമെയുള്ള ബ്യൂട്ടിയല്ല, മോശയുടെ ബ്യൂട്ടി ദൈവം കൊടുത്ത ആന്തരിക സൗന്ദര്യമാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫറവോന്റെ പുത്രി അത് വിവാഹം കഴിച്ചതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില ചരിത്രകാരനെ പറയുന്നത് ഷീസ് മാരീഡ് വുമൺ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? മക്കളില്ലായിരുന്നു. പ്രൈസ് ഗാഡ്.
അതിനുവേണ്ടി അവിടെ ഭജിക്കാൻ വന്നതാ. ആ ഫറവാന്റെ പുത്രി ഈ നൈൽ നദിയെ വന്ദിക്കാൻ വന്നതാ. ആ വന്ദിക്കാൻ വന്ന കൂട്ടത്തിൽ, കുളിക്കുവാൻ വന്ന കൂട്ടത്തിൽ, അതിനെ ഭജിക്കുവാൻ വന്ന കൂട്ടത്തിൽ ദേണ്ട ഒരു ഞാങ്ങണപ്പെട്ടകം. ആ ഞാങ്ങണപ്പെട്ടകം തുറന്നു നോക്കിയപ്പോൾ വേദപുസ്തകം പറയുന്നത് മോശയെ കണ്ട ഉടനെ ഫറവോന്റെ പുത്രിക്ക് അലിവ് തോന്നിയെന്നാ. നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നിന്റെ ശത്രുക്കളെ, അവരെ കൊണ്ട് നിന്നെ അലിവ് തോന്നിപ്പിക്കും ദൈവം നമ്മുടെ കർത്താവ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, അലിവ് തോന്നിപ്പിക്കുന്ന കർത്താവ്. ഓ, ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. മോശയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, ദൈവം കൊടുത്ത ഇന്നർ ബ്യൂട്ടിയെ, ഹല്ലേലൂയ, ഈ ഫറവോന്റെ പുത്രി ആകർഷിച്ചെടുത്തെന്ന. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് എഡ്യൂക്കേഷൻ അധികം കാണത്തില്ല, നിനക്ക് വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കാണത്തില്ല, നിനക്ക് വലിയ സ്തോത്രം, ഓ, പറയത്തക്ക സൗന്ദര്യം കാണത്തില്ല, പക്ഷേ ഓ, ജീവിതങ്ങൾ സ്വാധീനിക്കുന്ന ഒരു ഇന്നർ ബ്യൂട്ടി നിനക്ക് മതി. ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കുന്ന ഓ, ആന്തരിക സൗന്ദര്യം നിനക്ക് മതി. അതിൽ തൃപ്തിപ്പെടുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി തുറന്നയുടനെ അലിവ് തോന്നി അവനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ പദ്ധതിയാ കേട്ടോ. ഏത് നൈൽ നദിയിലിട്ട് വീണ്ടെടുപ്പുകാരനെ കൊല്ലാൻ പരിശ്രമിച്ചോ, ആ നൈൽ നദി തന്നെ വിളിച്ചു പറഞ്ഞു, ഒരു വീണ്ടെടുപ്പുകാരനെ ഞാനാ രക്ഷിച്ചത്. പ്രൈസ് ഗോഡ്. ഏത് വ്യക്തികൾ മോശയെ കൊല്ലുവാൻ പരിപാടിയിട്ടോ, ആ രാജാവിന്റെ പുത്രി തന്നെ അവളെ കണ്ടിട്ട് അലിവ് തോന്നി. ഇതാരുടെ പ്രവൃത്തിയ? അതാണ് സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞത്. ആ കാലത്ത് മോശ ദൈവത്തിന്റെ മുൻപാകെ ലൗലിയായിരുന്നു, ബ്യൂട്ടിയായിരുന്നു. ഇന്ന് പകൽകാലം, പ്രൈസ് ഗാഡ്, ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഔട്ട് ബ്യൂട്ടിയല്ല, ദൈവം ശ്രദ്ധിക്കുന്നത് എൻ്റെ ഇന്നർ ബ്യൂട്ടിയാ. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം. ഹല്ലേലൂയ. ആ കാര്യം അങ്ങോട്ട് പറഞ്ഞേച്ച് വന്നിട്ട് പത്രോസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ, സ്തോത്രം, ഇതൊന്നുമല്ല. അലങ്കാര വസ്ത്രം ധരിക്കുന്നതല്ല, ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ്റെ സാവധാനതയും ശാന്തതയുമുള്ള ബ്യൂട്ടി. ദൈവിക സൗന്ദര്യത്തിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? കൺപിരിയം വടിക്കുന്നതല്ല, കണ്ണെഴുതുന്നതല്ല, സ്തോത്രം. ഓ, പുറമെയുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് സ്തോത്രം മേക്കപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ആന്തരിക ബ്യൂട്ടിയാണ്. ഹല്ലേലൂയ. സാവധാനതയുള്ള, ശാന്തതയുള്ള ഗൂഢ മനുഷ്യന്റെ ആ സ്പിരിച്വൽ പേഴ്സണാലിറ്റി. ഹല്ലേലൂയ. ക്രിസ്ത്യൻ റിവൈവൽ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ പുറമേ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തവരെ കൊണ്ട് ഉണർവ് ദൈവം തുടക്കമിടിപ്പിച്ചത്. ഹല്ലേലൂയ. മോശയുടെ സൗന്ദര്യം ഫിസിക്കൽ ബ്യൂട്ടിയല്ല, സ്പിരിച്വൽ ബ്യൂട്ടിയായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ പദ്ധതി തന്നിലൂടെ നിറവേറ്റി. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിലായി ഹല്ലേലൂയ, കർത്താവേ, എന്നെ ആന്തരിക ബ്യൂട്ടിയുള്ളവനാക്കി മെനഞ്ഞ എൻ്റെ കർത്താവിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ലോകമെന്തും പറഞ്ഞോട്ടെ കർത്താവേ, ലോകമെന്തും വിളംബരം ചെയ്തോട്ടെ കർത്താവേ, എന്നെ ആന്തരിക സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി കർത്താവ് എന്നെ തീർത്തത് കൊണ്ട് സ്തോത്രം. അതെങ്ങനെ സംഭവിച്ചു? യെശയ്യാവിന്റെ പ്രവചനം 53 കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. ഇതെന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ, എന്നിൽ ഒരാത്മീക സൗന്ദര്യം തരുവാൻ വേണ്ടി എന്റെ കർത്താവ് ഇതൊക്കെയും സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം എന്റെ ഈ ചിന്തകളെ ഞാൻ ഇവിടെ നിർത്തട്ടെ.
കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇൻവേർഡ് ബ്യൂട്ടിയാണ്. ഹല്ലേലൂയ. നിനക്ക് പുറമേ ഒന്നും പറയാൻ കാണുകയില്ല. ഓ നിനക്കത് മതി സഹോദരങ്ങളെ, നമുക്കത് മതി. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ ഒരു നൈൽ നദിക്ക് നിന്നെ തൊടുവാൻ പറ്റിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ നിന്നെ തൊടുവാൻ പറ്റിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവം ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരു സഭയെക്കുറിച്ചുള്ള പദ്ധതി നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇന്ന് പകൽകാലം ഈ ചിന്തകൾ നമുക്ക് ഉണർവ് തരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ലോകമെന്ന് പറഞ്ഞോട്ടെ, ലോകമെന്ന് പറഞ്ഞോട്ടെ, അതെനിക്ക് വിഷയമല്ല. നിന്റെ മുൻപാകെ ഹല്ലേലൂയ ആത്മീക സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ അനുദിനം തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനധ്യാനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്.